പണത്തിന് ഈ ലോകത്തിൽ മിക്കവാറും എല്ലാം തന്നെ വാങ്ങുവാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ അതിന് അടുത്ത ലോകത്തിൽ ഒന്നും വാങ്ങുവാൻ കഴിയില്ല. വാക്കുകൾ ഒന്നുകിൽ ആയുധങ്ങളായോ അല്ല എങ്കിൽ പണിയുവാനുള്ള ഉപകരണങ്ങളായോ ഉപയോഗിക്കാവുന്നതാണ്. വാക്കുകൾ കൊണ്ട് ഒന്നുകിൽ വ്യക്തികളെ മുറിക്കാവുന്നതാണ്, കൊല്ലാവുന്നതാണ്, അതല്ല എങ്കിൽ പണിയാവുന്നതാണ്. നശിപ്പിക്കാവുന്നതാണ്, അതല്ല എങ്കിൽ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ പ്രയോജനമുള്ളവരാക്കുവാൻ കഴിയുന്നതാണ്. മിക്കപ്പോഴും പണിയുന്നതിനേക്കാൾ ഏറെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നത് നിർഭാഗ്യകരം തന്നെ. ഇന്ന് നമുക്ക് നമ്മുടെ വാക്കുകളെ ഒന്ന് ശ്രദ്ധിക്കാം. അതുകൊണ്ട് ആരെയും നശിപ്പിക്കില്ല എന്ന് മാത്രമല്ല, ആരെയെങ്കിലും ഒന്ന് പണിയുവാൻ നമുക്ക് ശ്രമിക്കാം. ആർക്കിട്ടെങ്കിലും പണിയുന്ന കാര്യമല്ല, പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ചിന്തിച്ചത്. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായത്തിൽ ശലോമോൻ നമുക്ക് നൽകുന്ന ഒരു ഉപദേശം അതത്രേ. നാം കണ്ടുകൊണ്ടിരിക്കുന്ന യുവാവ് ഇപ്പോൾ കോളേജിലാകുന്നു പോകുന്നത്. ജ്ഞാനം, അതായത് ക്രിസ്തു ആകുന്നു അധ്യാപകൻ. തൻ്റെ ക്ലാസ്സിൽ ആളെ കിട്ടുവാൻ ജ്ഞാനമായവൾ വഴിത്തലക്കിലും പെരുവഴിയിലും ഒക്കെ പോകേണ്ടതുണ്ട്. നാം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യുവാവിന് നൽകുന്ന ചില നല്ല ഉപദേശങ്ങൾ പ്രത്യേകിച്ച് ബിസിനസ്സുമായുള്ള ബന്ധത്തിൽ നാം കാണുന്നു. കച്ചവടത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോ അവന് പ്രസാദം. അതെ, ദൈവം കച്ചവടത്തിൽ ഇടപെടാറുണ്ട്. താങ്കൾക്ക് അവനുമായി പങ്കുചേരാവുന്നതാണ്. എന്നാൽ താങ്കൾക്ക് വളഞ്ഞ വഴികൾ ഉണ്ടെന്നാൽ അവനോടുകൂടെ പങ്കു കച്ചവടം ചെയ്യുവാൻ സാധിക്കില്ല. താങ്കൾ സത്യസന്ധനാണെങ്കിൽ താങ്കളുടെ പങ്കുകാരനാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തീരുമാനം താങ്കളെ ആശ്രയിച്ചിരിക്കും. ക്രിസ്തീയ കച്ചവടക്കാർ സത്യസന്ധരായിരിക്കണം, പരമാർത്ഥതയുള്ളവർ. ഈ കച്ചവടക്കാരിൽ വളരെ അധികം അനുഗ്രഹീതരായ ആളുകളുണ്ട് എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കച്ച കപടം എന്നാണല്ലോ, എല്ലാവരും കപടക്കാരല്ല എന്നോർക്കണം. വളരെ സത്യസന്ധരായ വിശ്വാസികൾ കച്ചവടത്തിലുണ്ട്. എല്ലാവരെയും കള്ളന്മാരായി കാണരുത്. മായം ചേർക്കാതെയും അളവിലും തൂക്കത്തിലും വെട്ടിക്കാതെയും സമൂഹത്തെ സേവിക്കുന്ന അനേക വിശ്വാസികളുണ്ട്. അവർക്ക് കൊള്ളലാഭം ഉണ്ടായില്ല എന്നാൽ തന്നെ ആവശ്യമില്ലാതെ പണം കളയേണ്ടി വരുന്നില്ല. അതായത് നികുതി പിരിക്കുന്നവർക്ക് കൈക്കൂലി കൊടുത്തും എന്തെങ്കിലുമൊക്കെ അനുമതി കിട്ടുവാൻ വേണ്ടി കൈക്കൂലി കൊടുത്തും ഒന്നും പണം കളയേണ്ടി വരുന്നില്ല. അങ്ങനെയുള്ളവരാണ് വാസ്തവത്തിൽ വിജയിക്കുന്നത്. കൊള്ളലാഭത്തിന് ശ്രമിച്ച് ഉള്ള ലാഭം കൂടി കളയുന്നത് കൊണ്ട് എന്താണ് വിശേഷം? പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും നാം കള്ളത്തരത്തിന് ഇറങ്ങിത്തിരിക്കരുത്. അന്യായമായി പണമുണ്ടാക്കുവാൻ ശ്രമിക്കരുത്. മായം ചേർത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് താങ്കളുടെ വീട് സമൃദ്ധിയിൽ കൊണ്ടുപോകുവാൻ ശ്രമിച്ചാൽ തീർച്ചയായും അത് ആപത്തിലേക്ക് മാത്രമേ നയിക്കൂ. മറ്റുള്ളവനെ വെട്ടിച്ചും തട്ടിച്ചും താങ്കൾ ജീവിക്കുവാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ആപത്തിന് വഴിതെളിക്കും. 2-ാം വാക്യം നോക്കിക്കാട്ടെ. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. എടുത്തു പറയുന്ന അടുത്ത പാപം അഹങ്കാരം എന്നുള്ളതാണ്. തൻ്റെ പഠനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ യുവാവിന് നൽകുന്ന മുന്നറിയിപ്പ് നിഗളത്തിന് എതിരായിട്ടാണ്. ഈ മൊഴി നിഗളത്തെയും താഴ്മയെയും വേർതിരിച്ച് അത് തമ്മിലുള്ള വ്യത്യാസമാകുന്നു കാണിക്കുന്നത്. എല്ലായ്പ്പോഴും നിഗളത്തോടുകൂടെ ലജ്ജ വരുന്നു. തിരുവചനത്തിൽ പ്രത്യേകിച്ച് സദൃശവാക്യങ്ങളിൽ നിഗളത്തെക്കുറിച്ച് വളരെയേറെ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന എത്രയെത്ര വിവരണങ്ങളാണ് നമുക്കുള്ളത്. 3-ാം വാക്യം. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും, ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ലളിതമായി പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം, ഒരു വ്യക്തിക്ക് സത്യത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതാകുന്നു അവൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയെങ്കിൽ ആലോചനയ്ക്കും നടത്തിപ്പിനുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാവുന്നതാണ്. അതിൻ്റെ എതിരെന്തെന്ന് ചോദിച്ചാൽ ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ദൈവത്തിൻ്റെ വഴി ഏത് എന്നറിയാതെ നട്ടം തിരിയുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ ഞെരുക്കത്തിലും പ്രതിസന്ധികളിലും കൂടി പോകുന്നവർ. അപ്പോൾ ചോദിക്കാറുള്ള ഒരു ചോദ്യം, എങ്ങനെയാണ് ദൈവഹിതം അറിയുന്നത്? പോകേണ്ട വഴി ഏതെന്ന് എങ്ങനെ അറിയും? എൻ്റെ ജീവിതത്തിൽ ഞാൻ സാധാരണ തുറന്നിരിക്കുന്ന വാതിൽ ഏതോ ആ വാതിൽ കൂടി കടക്കുകയാണ് പതിവ്. വാതിൽ അടഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് അടഞ്ഞതു തന്നെയാണ്. ഏതിനെങ്കിലും പണമില്ലെങ്കിൽ ആ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കില്ല. എന്നാൽ എല്ലായ്പ്പോഴും ദൈവം എനിക്ക് കയറുവാനായി ഒരു വാതിൽ തുറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തുറന്ന മനസ്സോടിരുന്നാൽ മതി. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ഗൗരവമായി എടുക്കുന്ന പക്ഷം ദൈവം വാതിൽ തുറന്നു തരിക തന്നെ ചെയ്യും. അതാണ് എൻ്റെ അനുഭവം. നാലാം വാക്യം, ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. കർത്താവ് പറഞ്ഞ ആ സംഭവം, അതായത് ധനവാനെക്കുറിച്ചും ലാസറിനെക്കുറിച്ചുമുള്ള ആ കാര്യം, ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ലേ? രണ്ടുപേരും മരിച്ചു. ധനവാന്റെ ധനം ക്രോധ ദിവസത്തിൽ അവന് യാതൊരു വിധത്തിലും ഗുണം ചെയ്തില്ല. എന്നാൽ നീതി ലാസറിനെ വിടുവിച്ചു. അതവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനത്തിൽ ആശ്രയിക്കുന്നവർക്ക് തീർച്ചയായും തലതിരിഞ്ഞ മുൻഗണനയാണുള്ളത്. പറഞ്ഞു മനസ്സിലായല്ലോ, മേൽകീഴായ മുൻഗണന. ധനത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നല്ല, എന്നാൽ അതിന് പരിമിതികളുണ്ട് എന്ന് നാം ഗ്രഹിക്കണം. പണത്തിന് ഈ ലോകത്തിൽ മിക്കവാറും എല്ലാം തന്നെ വാങ്ങുവാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ അതിന് അടുത്ത ലോകത്തിൽ ഒന്നും വാങ്ങുവാൻ കഴിയില്ല. 5-6 വാക്യങ്ങൾ, നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും, ദുഷ്ടനോ തൻ്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും, ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നിയമനിഷേധി എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. 7-8 വാക്യങ്ങളിൽ, ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷ നശിക്കുന്നു, നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. നിയമനിഷേധി മരിക്കുമ്പോൾ അവൻ്റെ പ്രതീക്ഷ നശിക്കുന്നു, നീതികെട്ടവരുടെ ആശയ്ക്കോ ഭംഗം വരുന്നു. ഇത് കേൾക്കുമ്പോൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഹാമാനെക്കുറിച്ച് ഓർമ്മ വരുന്നില്ലേ? മൊർദെക്കായി നീതിയുള്ളവനായിരുന്നു, അവൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ സത്യം എല്ലാ കാലത്തും പ്രാവർത്തികമാണെന്ന് മറക്കരുത്. ദുഷ്ടത പ്രവർത്തിച്ച് എന്നും രക്ഷപ്പെടുവാൻ കഴിയും എന്ന് ചിന്തിക്കരുത്. വഷളൻ വായ കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു, നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു എന്ന് 9 വാക്യത്തിൽ പറയുന്നു. വഷളൻ എന്നുള്ളതിന് കപടഭക്തൻ എന്നാണ് ചില തർജ്ജിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 2 ഗ്രീക്ക് പദത്തിൽ നിന്നും വന്നിട്ടുള്ള വാക്കാണ്. വഷളൻ, ഒരു വഷളൻ അഥവാ കപടഭക്തൻ തിരിച്ച് മറുപടി നൽകുന്നവനാണ്. ഈ വാക്ക് ഗ്രീക്ക് നാടകങ്ങളിലെ അഭിനേതാക്കൾക്ക് ഉപയോഗിച്ചിരുന്നതാണ്, നടന്മാർക്കും നടിമാർക്കും. ഒരു നടൻ തൻ്റെ ഭാഗം അഭിനയിക്കേണ്ടതായി വരുമ്പോൾ തനിക്ക് പറയുവാനുള്ള ചെറിയ കാര്യം പറയുവാൻ സമയമായി എന്നവൻ അറിയുന്നു. ഇത് നാടകാഭിനയമാകുന്നു. അവൻ്റെ യഥാർത്ഥത്തിലുള്ള ഭാവമോ വാക്കുകളോ അല്ല അവൻ അവിടെ ഉപയോഗിക്കുന്നത്, അഭിനയം മാത്രമാണ്. ഈ വാക്ക് മതപരമായ വിധത്തിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ കള്ളനാകുന്നു എന്നത്രേ. ഹല്ലേലൂയായും സ്തോത്രവുമൊക്കെ ആത്മാർത്ഥതയില്ലാതെ പറയുന്നതാണ് ഇവരുടെ സ്വഭാവം. ഹൃദയത്തിൽ യാതൊരു മാറ്റവുമില്ലാതെ മാറ്റമുണ്ട് എന്ന് നടിക്കുന്നവനാണ് അവൻ. പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ എന്തൊരു പ്രസംഗം! സാക്ഷി പറയുവാൻ പറഞ്ഞാലോ മുൻപിലുണ്ട്, എന്നാൽ ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ല. അവൻ ഒരു ഭാഗം അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവൻ അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല, ഹൃദയത്തിൽ ഇറങ്ങാതുള്ള ഭക്തി മാത്രമാണ്. വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. അവൻ താങ്കളുടെ സ്നേഹിതനാകുന്നു എന്ന് അഭിനയിക്കും, എന്നാൽ അവൻ്റെ ജീവിതത്തിലെ പാപത്തെ മറയ്ക്കുവാനായി താങ്കളുടെ പുറത്ത് കത്തി കയറ്റുന്നവനാണ് അവൻ. അതെ, പിൻപിൽ നിന്ന് കുത്തുന്നവനാണ് അവൻ. ഈ വിവരണം ശ്രദ്ധിക്കുമ്പോൾ ബൈബിളിൽ ആരെയാണ് താങ്കൾ ഓർക്കുന്നത്? അതെ, പൊത്തിഫേറിൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. അവൾ യോസഫിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു. തൻ്റെ സ്വന്തം പാപത്തെ മറയ്ക്കുവാനായി അവൾ യോസഫിന് നേരെ ആരോപണം കൊണ്ടുവന്നു. അവൾ ആയിരുന്നു തെറ്റുകാരി, എന്നാൽ അത് യോസഫിൻ്റെ തലയിൽ കെട്ടിവെച്ച് അവൾ രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. ഫറവോന്റെ വലിയ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ പറഞ്ഞതാണോ, അതോ ആരോരുമില്ലാത്ത ഒരു അടിമ പറഞ്ഞതാണോ മനുഷ്യർ വിശ്വസിക്കുന്നത്? അതുതന്നെ സംഭവിച്ചു. അവൾ പറഞ്ഞതെല്ലാവരും വിശ്വസിച്ചു. യോസഫിന് വായി തുറക്കേണ്ട ആവശ്യം പോലും ഉണ്ടായില്ല. കാരണം തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുവാൻ അവന് ഒരു സാവകാശം ഉണ്ടായിരുന്നില്ല. സ്വാധീനമുള്ളവരുടെ തെറ്റ് അവൻ്റെ മേൽ കെട്ടിവെച്ചു. ഇന്ന് ഇത് പല രംഗങ്ങളിലും കാണുവാൻ കഴിയും. സ്വാധീനമുള്ളവരുടെ തെറ്റ് അത്രയും സ്വാധീനമില്ലാത്തവരുടെ മേൽ കെട്ടിവെക്കുക. വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു ഇത്. ഒരുപക്ഷേ താങ്കൾക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ താങ്കളുടെ തെറ്റ് മറ്റൊരാളുടെ മേൽ കെട്ടിവെക്കരുത്. ഒരുപക്ഷെ താങ്കൾ വളരെയധികം നല്ല ഒരു സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കും. താങ്കളെ ചോദ്യം ചെയ്യുവാൻ ആരും ഉണ്ടായെന്ന് വരില്ല. മറക്കരുത്, അങ്ങനെയുള്ള ആ സ്ഥാനത്ത് മറ്റുള്ളവരുടെ മേൽ താങ്കളുടെ തെറ്റ് കെട്ടിവെക്കുവാൻ ശ്രമിക്കരുത്. തന്നെ തന്നെ സംരക്ഷിക്കുവാനായി ഭയങ്കര കാര്യങ്ങൾ വിളിച്ചു പറയുന്ന കപടഭക്തരെ സഭയിലും ഇന്ന് കാണാമെന്നുള്ളത് തികച്ചും നിർഭാഗ്യകരമാണ്. അവരുടെ ഭക്തി വളരെ ശുഷ്കമായിട്ടുള്ളതാണ്, പൊള്ളയായിട്ടുള്ളതാണ്. ഭക്തി നിർഭരമായ വാക്കുകൾ കേട്ടാൽ നിൽക്കുന്ന മരം പോലും ചായും. തൻ്റെ സഭാശുശ്രൂഷകന്റെ മുൻപിൽ വളരെ നല്ലവനായി ചമഞ്ഞ് ശുശ്രൂഷകനെ പുകഴ്ത്തി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിൻപിൽ നിന്ന് വിമർശിക്കുന്നവരെ വാസ്തവത്തിൽ എനിക്ക് ഭയമാണ്. അവരെ പേടിക്കുക തന്നെ വേണം സുഹൃത്തെ. അപ്രകാരത്തിലുള്ള മനുഷ്യനെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എനിക്കെല്ലാം ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. അവൻ അവൻ്റെ സ്വന്തം ജീവിതത്തിൽ ചിലതൊക്കെ മൂടിവെക്കുകയാണ്. ഈ വാക്യം ഈ പറഞ്ഞതുപോലുള്ള കപടഭക്തിയാണ് സൂചിപ്പിക്കുന്നത്. അതെ, സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും പ്രാവർത്തികമാക്കാതെ അതുണ്ട് എന്ന് മറ്റുള്ളവർ കാണുവാൻ നടിക്കുന്ന ആ കപടം. 19 വാക്യങ്ങൾ: നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു, ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുന്നു. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു, ദുഷ്ടന്മാരുടെ വായുകൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. ദാവീദിനെയും ശൗലിനെയുമാണ് ഈ വാക്യത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദാവീദ് ഇസ്രായേലിലെ രാജാവായി തീർന്നപ്പോൾ യെരുശലേം ഒരു വലിയ പട്ടണമായി. ശൗൽ മരിച്ചപ്പോൾ അവന് വേണ്ടി വലിയ വിലാപമൊന്നും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ ആളുകൾ അതിൽ സന്തോഷിച്ചിരുന്നിരിക്കാം. ഇവിടെ ഈ കാര്യം എത്ര വാസ്തവമാണ്! ഒരാൾ മരിക്കുമ്പോൾ സന്തോഷിക്കണമെന്നല്ല, എന്നിരുന്നാലും ചിലരുടെ ഹൃദയത്തിൽ ആ പോയി കിട്ടിയല്ലോ എന്നൊരു ചിന്ത ഉണ്ടായാൽ ആ ജീവിതം എത്ര ശൂന്യമായിരുന്നു! ആ ജീവിതം വാസ്തവത്തിൽ എന്താണ് നേടിയത്? എന്നാൽ ചില ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അത് സമൂഹത്തിനൊരു തീരാനഷ്ടം പോലെ വരുത്തിവെക്കുന്നുണ്ട്. അതെത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്! നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു! 12 വാക്യത്തിൽ നാം കാണുന്നു: കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ, വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെയും ഉദാഹരണം ദാവീദാകുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ശലോമോന്റെ ജീവിതത്തിന്മേൽ ദാവീദിനുണ്ടായിരുന്ന വലിയ പ്രഭാവം താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദാവീദ് ബത്സബയുമായി പാപം ചെയ്തു എങ്കിലും ആ കരയൊഴിച്ചാൽ അവൻ്റെ ജീവിതം അതിമഹത്തായ ഒന്നായിരുന്നു. എത്രയെത്ര മാതൃകകളാണ് നമുക്ക് ആ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്! അതൊക്കെ അവൻ്റെ ജീവിതത്തിൽ നിന്നും സ്വതവേ പുറപ്പെട്ടിരുന്നതാണ്. കപടഭക്തി ആയിരുന്നില്ല. തൻ്റെ മകൻ അബ്സാലോം തന്നെ എതിർത്തപ്പോൾ ദാവീദ് യെരുശലേം വിട്ടോടുന്ന ആ രംഗം ഒന്ന് ശ്രദ്ധിക്കൂ. ശിമയി എന്നൊരുത്തൻ ദാവീദിനെ ശപിച്ചും കൊണ്ട് കല്ലുപറക്കി എറിഞ്ഞ് ദാവീദിൻ്റെ പിൻപേ ചെന്നു. ദാവീദിൻ്റെ സൈന്യാധിപനായിരുന്ന യോവാബ് ശിമയിയെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച് രാജാവിനോട് അനുമതി ചോദിച്ചു. അത് ആ സാഹചര്യത്തിൽ യോവാബിന് ചെയ്യുവാൻ കഴിയുന്ന കാര്യമായിരുന്നു. ദാവീദ് അനുവദിക്കണം എന്ന് മാത്രം. എന്നാൽ ദാവീദ് അനുവദിക്കാതെ പറഞ്ഞത്, യോവാബേ, അവൻ അവൻ്റെ ഹൃദയത്തിൽ നിന്നുമാണ് സംസാരിക്കുന്നത്, ഇത് എൻ്റെ മേൽ വരുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയാകുന്നു എന്നത്രേ. ദാവീദിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ദൈവം ഒരുപക്ഷെ അവനോട് പറഞ്ഞു കാണും എന്നെ ശപിക്കുവാൻ, അവനെ തടുക്കുവാൻ നാം ആരാണ്? അതെ, വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. മറ്റുള്ളവർ താങ്കളെ ശപിക്കുകയും താങ്കളുടെ സ്വഭാവത്തെ ഹനിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിഞ്ഞെന്ന് വരും. മിണ്ടാതിരിക്കുക, കർത്താവ് തന്നെ അതിനെ കൈകാര്യം ചെയ്തുകൊള്ളും. ദാവീദിൻ്റെ ഈ സാഹചര്യത്തെ അവൻ എത്ര ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തത്! ഈ പുസ്തകത്തിൽ കാണുന്ന ആശ്ചര്യകരമായ തത്വങ്ങളാണിവ. അതെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന നല്ല മാതൃകകൾ. ഈ പുസ്തകത്തിൽ കാണുന്ന ഈ തത്വങ്ങളൊക്കെ യുവജനങ്ങൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും പഠിക്കുന്നത് നല്ലതാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം യുവജനങ്ങൾ പഠിക്കുക തന്നെ വേണം. അതവരെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരും. കാരണം അവനാണ് ജ്ഞാനത്തിൻ്റെ സ്കൂൾ നടത്തുന്നത്. അവൻ നമുക്ക് ജ്ഞാനമായി തീർന്നിരിക്കുന്നു. സദൃശവാക്യങ്ങൾ യുവജനങ്ങൾക്ക് വളരെയേറെ സാമാന്യ ബുദ്ധി നൽകും. ഇന്ന് അനേകർക്കും ഇല്ലാത്ത ഒന്നാകുന്നു അതെന്ന് തോന്നിപ്പോകും. സാമാന്യബുദ്ധി. ഈ പുസ്തകം പഠിക്കുന്നതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ആ കാര്യം വളരെയധികം വർദ്ധിക്കേണ്ടതുണ്ട്, സാമാന്യബുദ്ധി. നിങ്ങൾക്ക് അതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഉള്ളത് കുറെ കൂടി കൂടുന്നത് എപ്പോഴും നല്ലതാണല്ലോ. 13-ാം വാക്യം. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, വിശ്വസ്ത മാനസനോ കാര്യം മറച്ചുവെക്കുന്നു. ആരെങ്കിലും മുറിപ്പെടുത്തുവാനായി എന്തെങ്കിലും പറയുന്നവനാണ് ഏഷണിക്കാരൻ. ചിലപ്പോൾ അവൻ പറയുന്ന കാര്യം സത്യമായിരിക്കും, എന്നിരുന്നാലും അവനത് മറ്റുള്ളവരോട് പറയരുത്. ഇത് എന്ത് കേട്ടാലും 4 പേരോട് പറയാതെ പലർക്കും ഉറക്കം വരില്ല എന്ന് പറഞ്ഞാലോ? ഇപ്പോൾ പിന്നെ മിക്കവാറും എല്ലാ വീടുകളിലും ഫോണും സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എങ്ങും പോകാതെ തന്നെ മറ്റുള്ളവരോട് ഇത് പറയുവാനായിട്ട് നല്ല അവസരമാണല്ലോ. ഒരു സഹോദരൻ പാപം ചെയ്തു എന്നവൻ കണ്ടാൽ അങ്ങനെയുള്ള ആ വ്യക്തിയോട് നമുക്ക് സഹതാപം തോന്നുകയും ആ കാര്യം ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വേണം. പ്രാർത്ഥിക്കാത്ത ഒരു വിഷയവും മറ്റുള്ളവരോട് പറയരുത്. ഇത് നാം ഒരു പ്രമാണമാക്കിയാൽ ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയും. രണ്ടാമതായി, ആരെക്കുറിച്ചാണോ അറിഞ്ഞത് ആയത് അവരോട് തന്നെ ചെന്ന് പറയണം. പരസ്യമായിട്ട് പറയണമെന്നല്ല, വ്യക്തിപരമായി ഒരു നോട്ടീസ് അടിച്ച് അത് പരസ്യം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഈ കാര്യത്തിൽ അനേകരും പരാജയപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. നാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം കൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാലും ആ ആൾ തെറ്റ് ചെയ്തതിൽ സന്തോഷമുള്ളത് കൊണ്ടല്ലേ നാം പറയുന്നത്. അത് 4 പേരറിഞ്ഞാൽ അവനെ കൊച്ചാക്കിക്കൊള്ളും, എനിക്ക് അതിൻ്റെ മുതലെടുക്കാം എന്നുള്ള ചിന്താഗതി കൊണ്ട്. അത് തീർച്ചയായും ദൈവഹിതമല്ല. നാം ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നാം ആ വിഷയമോർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ ഒരിക്കലും ആരോടും ആ വിഷയത്തെക്കുറിച്ച് പറയരുത്. രണ്ടാമതായി, നാം ആരെക്കുറിച്ചറിഞ്ഞോ ആ ആളിനോട് നേരിട്ട് പറയണം. മിക്കവാറും അവിടം കൊണ്ട് നിങ്ങൾക്ക് ആ പറച്ചിൽ അവസാനിപ്പിക്കേണ്ടതായി വരും. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ച് ഭാരത്തോടുകൂടി ആ ആളിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അനുദപിക്കുക തന്നെ ചെയ്യും. 14-ാം വാക്യത്തിൽ, പരിപാലനം ഇല്ലാത്തയിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു, മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്. ശരിയായ മാനേജ്മെന്റ് ഇല്ലാത്തിടത്ത് മനുഷ്യർ വീണുപോകുന്നു, അതേസമയം ഉപദേശകരുടെ ബഹുത്വത്തിലോ സുരക്ഷിതത്വമുണ്ട്. താങ്കൾ എത്ര മിടുക്കനായിരുന്നാലും താങ്കൾക്ക് നല്ല ഉപദേശം ആവശ്യമാണ്. നെബുക്കനേസർ രാജാവിന് ഒരു ഉപദേശകനായി ദൈവം ദാനിയലിനെ നൽകി. അവൻ തൻ്റെ രാജാവിനെ വളരെയേറെ സഹായിച്ചു. ദാനിയൽ കോരശ് രാജാവിന് ഒരു ഉപദേശകനായിരുന്നു, അവന് വലിയ സഹായവുമായിരുന്നു. 15-ാം വാക്യത്തിൽ നാം കാണുന്നു, അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും, ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. അവൻ അനുഭവത്തിൽ നിന്ന് പഠിക്കും. താനൊരു വലിയ അബദ്ധമാകുന്നു കാണിച്ചതെന്ന് അവൻ പഠിക്കും. എന്നാൽ അപരിചിതന് വേണ്ടി ജാമ്യം നിന്ന ഒരുവനുണ്ട്. അതാരാണ് അറിയാമോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് തന്നെ ശ്രദ്ധിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിന് 9-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. താങ്കളുടെയും എൻ്റെയും പാപക്കടം അവൻ ഏറ്റെടുത്തു. ആ ഭയാനകമായ പിഴ അവൻ അടച്ചു തീർക്കേണ്ടതായി വന്നു. തൻ്റെ അനുഭവത്തെ പ്രവചനപരമായി സങ്കീർത്തനം 69:4 പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. 69-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു. വൃഥ, എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിക്കുവാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. വീണ്ടും യെശയ്യാ പ്രവചനത്തിൽ നാം കാണുന്നത് 53-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. പിഴ അവൻ്റെ മേൽ ചുമത്തി. അതിന് അവൻ ഉത്തരവാദിയായിരുന്നു. കാരണം അവൻ നമ്മുടെ പാപം ഏറ്റെടുത്തു. പാപത്തിൻ്റെ ശമ്പളം മരണമായിരിക്കെ ഞാനത് കൊടുത്തു തീർക്കേണ്ട സമയത്ത് ക്രിസ്തു എനിക്ക് വേണ്ടി അത് കൊടുത്തു തീർത്തു. അത് എത്ര ആശ്ചര്യകരമായ കാര്യമാണ്! അവിടുന്ന് എൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. എന്നെ സ്വതന്ത്രനാക്കുവാൻ അവൻ അടിമയെപ്പോലെയായി. എൻ്റെ വേദന അകറ്റുവാൻ അവൻ വേദന സഹിച്ചു. എൻ്റെ നരകയാതനയെ അകറ്റുവാൻ യേശു യാതനയെ സഹിച്ചു. ഞാൻ അന്യനായിരിക്കെ ക്രിസ്തു എനിക്ക് വേണ്ടി ജാമ്യം നിന്നു. ഞാൻ ശത്രുവായിരിക്കുമ്പോൾ അവിടുന്ന് എന്നെ സ്നേഹിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? താങ്കൾക്ക് വേണ്ടി മരിച്ച, ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് അവനായി ജീവിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? ഒരു ചെറിയ ആയുസ്, ഈ ആയുസ് ധന്യമാകുവാൻ, ഇതിനെ ആസ്വാദ്യകരമാക്കുവാൻ ക്രിസ്തുവിലുള്ള ആശ്രയം മാത്രമേ സഹായിക്കൂ. അതിനുവേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നാം ദൈവവചനം പഠിക്കുമ്പോൾ ചില തത്വങ്ങൾ പഠിച്ച് എങ്ങനെങ്കിലും നല്ലതായി തീരുവാനുള്ള ശ്രമമല്ല നമ്മിൽ ഉണ്ടാകേണ്ടത്. പിന്നെയോ, ദൈവമൊരുക്കിയ വഴി, അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് ദൈവമക്കളായി തീർന്ന ജീവിതത്തെ അർത്ഥവത്താക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമായി തീരും. എന്നെ ഇന്ന് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതം ധന്യമായി തീരണേ എന്നാകുന്നു എൻ്റെ പ്രാർത്ഥന. താങ്കൾ അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. അവിടുന്ന് ഈ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത കാര്യങ്ങൾ കർത്താവെ അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഓർത്ത് സ്തുതിക്കുന്നു. അവിടുത്തെ വചനം അനുസരിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണല്ലോ. കർത്താവെ, ഞങ്ങളെ ജീവിപ്പിക്കുന്ന അവിടുത്തെ വചനത്താൽ ഞങ്ങൾ ജീവനുള്ളവരായി മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ ഒരുക്കണം. പ്രത്യേകമായി ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടോ എന്ന്, പകയുണ്ടോ എന്ന്, ഏഷണിയുണ്ടോ എന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അവിടെ നിന്ന് ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ സ്വയപരിശോധന ചെയ്യുവാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടെത്തുന്നതായ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടെ ഞങ്ങളോട് ഇടപെട്ടതിനായ സ്തോത്രം. ഫലപ്രദമായൊരു ദിവസം തരണമേ. കേട്ട വചനം അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ നിറച്ചു വഴി നടത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാർ.